2021 ഏപ്രിൽ 2 വെള്ളിയാഴ്ച. കേരളകൗമുദി പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്ന്. സമ്പാദ്യവും ഭാരമാകുമ്പോൾ ബാങ്കുകൾ നിക്ഷേപ പലിശ തുടർച്ചയായി കുറച്ചുകൊണ്ടിരിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ ലഘുസമ്പാദ്യ പദ്ധതികളാണ് ഒരു പരിധിവരെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകി വന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയുള്ള വിവിധ നിക്ഷേപങ്ങളുടെയും പലിശ ഇടക്കാലത്ത് ഗണ്യമായി വെട്ടിക്കുറച്ചിരുന്നു. എങ്കിലും ബാങ്കുകളെക്കാൾ ഉയർന്ന നിരക്കിൽ പലിശ ലഭിച്ചിരുന്നതിനാൽ ജനങ്ങൾ ഇത്തരം സാമ്പത്തിക പദ്ധതികളെ അധികമായി ആശ്രയിച്ചു വന്നിരുന്നു. അവയുടെ പലിശ നിരക്കിലും ഇന്നലെ മുതൽ വലിയ കുറവ് വന്നിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതലുള്ള നിക്ഷേപങ്ങൾക്ക് പുതുക്കിയ പലിശ നിരക്കായിരിക്കും ബാധകം. ഇതുവരെ ഏറ്റവും ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള നിക്ഷേപത്തിനായിരുന്നു 7.4%. അതിപ്പോൾ 6% കുറച്ചിരിക്കുന്നത്. ഇതുപോലെ മറ്റു സമ്പാദ്യ പദ്ധതികളുടെ പലിശയും കുറവ് വരുത്തിയിട്ടുണ്ട്. സാമ്പത്തിക പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് സുരക്ഷിത വരുമാനം നേടി ജീവിതകാലം തള്ളി നീക്കുന്ന വയോജനങ്ങൾക്കാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. നാനാപ്രകാരത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവുകൾ നേരിടാനാവാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇനി ലഘു സമ്പാദ്യ പദ്ധതികളും ആകർഷകമല്ലാതായി വരികയാണ്. സാധാരണക്കാരുടെ സാമ്പത്തിക ശീലത്തെയും നിരുത്സാഹപ്പെടുത്തുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ നടപടി. ഓഹരികളിലും മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇനങ്ങളിലും നിക്ഷേപിച്ച് വിപണിയിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കൊത്ത് മുന്നോട്ടു പോകാൻ മടിയുള്ള സാധാരണക്കാരനാണ് ഏറ്റവും ഉറപ്പുള്ള ലഘു സമ്പാദ്യ പദ്ധതികളെ ആശ്രയിക്കാറുള്ളത്. ഒരു കാലത്ത് 12% വരെ ആദായം ലഭിച്ചിരുന്ന സാമ്പത്തിക പദ്ധതികളാണ് ഇപ്പോൾ 5-6% നിൽക്കുന്നത്. വിപണിയിൽ വൻതോതിൽ പണം ഇറങ്ങിയാലേ രാജ്യം സാമ്പത്തിക വളർച്ച നേടുകയുള്ളൂ എന്ന സാമ്പത്തിക സിദ്ധാന്തമൊന്നും സാധാരണക്കാരന് മനസ്സിലാവില്ല. നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന മൂല്യം ലഭിക്കണമെന്ന അവരുടെ ആവശ്യം അന്യായമാണെന്ന് എങ്ങനെ പറയും? പെൺകുട്ടികളുടെ സുരക്ഷിത ഭാവിക്കുന്ന വാഗ്ദാനവുമായി തുടങ്ങിയ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് ഇതിനിടെ പലകുറി മാറിമറിഞ്ഞു. ഏറ്റവും ഒടുവിൽ 7.6% ഇപ്പോൾ 6.9% വെട്ടിക്കുറച്ചിരിക്കുന്നത്. പദ്ധതിയിൽ വിശ്വാസം അർപ്പിച്ചവരെ പടിപടിയായി കബളിപ്പിക്കുന്ന സമീപനമാണിത്. ഓരോ 3 മാസം കൂടുമ്പോഴും നിരക്ക് പുതുക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ സാമ്പത്തിക പദ്ധതികൾ കൂടുതൽ അനാകർഷകമാകാൻ പോവുകയാണ്. പണപ്പെരുപ്പ് നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കണക്കിലെടുത്താണ് സാമ്പത്തിക പദ്ധതി നിരക്കുകൾ കുറയ്ക്കേണ്ടി വന്നതെന്ന വിശദീകരണവുമുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാർ വൻതോതിൽ പൊതുകടം എടുക്കാൻ തുനിയുന്നതും ഒരു കാരണമാണ്. ലഘു സാമ്പത്തിക പദ്ധതികൾക്ക് ഉയർന്ന പലിശ നിരക്ക് നൽകുന്നതിന് റിസർവ് ബാങ്കും എതിരാണ്. സാമ്പത്തിക ശാസ്ത്രം എന്തുതന്നെയായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യധികം നിരാശാജനകമായ നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. മുണ്ടുമുറുക്കിയെടുത്ത് 4 കാശ് കുടുംബത്തിന്റെ ഭാവി ശ്രേയസിനായി സമ്പാദിക്കാൻ മോഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താനേ ഇതൊക്കെ ഉപകരിക്കൂ. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് ചതിക്കുഴിയൊരുക്കി ഒടുവിൽ അപ്പാടെ മുങ്ങുന്ന പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് ചെറിയൊരു വിഭാഗം പേരെ തിരിച്ചുവിടാനും ഇത് വഴിയൊരുക്കും. അരിഷ്ഠിച്ച് മിച്ചം പിടിക്കുന്ന പണത്തിന് കൂടുതൽ ആദായം വേണമെന്ന തോന്നൽ ഏത് മനുഷ്യനും ഉണ്ടാകും. ലഘു സാമ്പത്തിക പദ്ധതികൾ വഴി സമാഹരിക്കുന്ന പണം രാജ്യത്തിന്റെ വികസനത്തിനായാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതിൽ 1% സംസ്ഥാനങ്ങൾക്കും ലഭിക്കാറുണ്ട്. ഒരു വശത്ത് സാമ്പത്തിക പദ്ധതികളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് പദ്ധതികൾ അനാകർഷകമാക്കാനുള്ള നടപടികളും ഉണ്ടാകുന്നു. ദീർഘകാല നിക്ഷേപങ്ങളെ ബാങ്കുകൾ പോലും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാറില്ല. സാമ്പത്തിക പദ്ധതികളുടെ സ്ഥിതി ഇങ്ങനെയുമായി. നിത്യജീവിതം കൂടുതൽ നെരുകുമെന്നാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം.